ഹലോ ബ്ലൂബെറീസ്, എല്ലാവർക്കും ബ്ലൂബെറി ബ്ലോഗിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു എപ്പിസോഡുമായിട്ട് വരുന്നത്. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു കഥ പറയാം. ഈ കഥ ചിലപ്പോൾ പല രൂപത്തിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ പട്ടണത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്നൊരു വിളി വരികയാണ്. തനിക്ക് പട്ടണത്തിൽ ജോലി ലഭിച്ചെന്നും താൻ ഉടനെ അവിടെ എത്തുമെന്നും ആദ്യമായി പട്ടണത്തിൽ വരുന്ന കാരണം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ ആഗ്രഹമുണ്ടെന്നും അതിന് തനിക്ക് കൂട്ടുവരണമെന്നുമൊക്കെയാണ് ഈ ഫോൺ കോളിൽ അദ്ദേഹത്തോട് ഈ സുഹൃത്ത് പറയുന്നത്. പക്ഷെ അദ്ദേഹം വരെ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എന്താണ് ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുറേ കെട്ടിടങ്ങളും വണ്ടികളും വിരസമായ ജോലി നയിക്കുന്ന അസന്തുഷ്ടരായ കുറേ ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരം അവർ അയാൾ വന്നതിന് ശേഷം പട്ടണമെല്ലാം ചുറ്റി കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങി. സമയം ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി. അവർക്ക് ആ ചെറു പട്ടണം മുഴുവനും കണ്ടു തീർക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തിരിച്ച് വീട്ടിലെത്തി അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഇത്രയും വർഷങ്ങൾ ഇവിടെ താമസിച്ചിട്ടും ഇത്രയധികം കാര്യങ്ങൾ ഈ ചെറു പട്ടണത്തിൽ കാണാനുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആദ്യമായിട്ട് ഈ പട്ടണത്തിൽ എത്തിപ്പെട്ടതുപോലെയാണത്രേ ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് മിനുജി ആൻഡ് യു ആർ ലിസണിംഗ് ബ്ലൂബെറി ബ്ലോഗ് പോഡ്കാസ്റ്റ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് അല്ലെങ്കിൽ ജീവിതത്തോടുള്ള നമ്മുടെ പെർസ്പെക്റ്റീവിന് നമ്മുടെ ലൈഫിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിക്ക് ഒരിക്കലും ലൈഫിൽ സക്സസ് എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. കാരണം അയാളുടെ ചിന്തകൾ മുഴുവനും നെഗറ്റീവാണ്. എന്നാൽ ഈ വ്യക്തിയുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഫുള്ള് നെഗറ്റീവാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കാത്തത് എന്നൊക്കെ നമ്മൾ പോയി പറഞ്ഞാലേ അയാളത് സമ്മതിച്ചു തരുമോ? ഒരിക്കലുമില്ല. കാരണം അയാൾ അറിയുന്നില്ല അയാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നെഗറ്റീവായിട്ടാണ് എന്ന്. ഈ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്വയം എത്ര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ കിടക്കുന്ന ചില നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല സംഭവങ്ങളോടുമുള്ള അപ്രോച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതിലൂടെ നമുക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ഇലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഷിഫ്റ്റ് യുവർ തോട്ട്സ് ഫ്രം വാട്ട് ഐ ലാക്ക് ടു വാട്ട് ഐ ഹാവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമുക്കില്ലാത്തതിനെ കുറിച്ചാണ് കൂടുതൽ സമയം സംസാരിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക. നമുക്ക് എന്തൊക്കെ ഇല്ല എന്നതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും നീണ്ട ലിസ്റ്റ് തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുക. ചിലർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കോഴ്സ് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അതും അല്ലെങ്കിൽ ഇതുവരെയും ഒരു ജോലി ലഭിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ആലോചിച്ചിരുന്നാൽ ലൈഫിൽ നിരാശ മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ. അത് മാറണമെങ്കിൽ നിങ്ങൾ ഈ തോട്ട്സിനെ മറ്റൊരു രീതിയിലേക്ക് വയർ ചെയ്യണം. എന്തൊക്കെ ഇല്ല എന്നതിന് പകരം നിങ്ങളുടെ സ്ട്രെങ്ത്സ് എന്താണ്, അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ എവിടം വരെ എത്തി, അതും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ്. ഇതൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു കാറിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയതിനു ശേഷം നിങ്ങളൊരു ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ട് പോവുകയാണ്. കൂടാതെ തന്നെ അതിഭയങ്കരമായ മഴയും ഇടിയും മിന്നലും ഒക്കെ വരികയാണ്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ട്രാഫിക്കിനെയും മഴയെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അത്രയും സമയം ടെൻഷൻ അടിച്ചാൽ കാറിനകത്തിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത്, ഈ കാറിന് പകരം നിങ്ങളൊരു ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ഈ മഴയെല്ലാം നനഞ്ഞുകൊണ്ട് അത്രയും സമയം, അതായത് ഈ ട്രാഫിക് ബ്ലോക്ക് മാറുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഈ റോഡിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നേനെ. എന്നാൽ കാറുള്ളത് കൊണ്ട് മഴ നനയാതെ സുരക്ഷിതമായിട്ട് തന്നെ ബ്ലോക്ക് മാറുന്നത് വരെ വേണമെങ്കിൽ റേഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഹാവ് യു ചൂസ് ടു സീ ആൻഡ് വാട്ട് യു ചൂസ് ടു ഫോക്കസ് ഓൺ. ഇവിടെ ചൂസ് എന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കണോ, അത് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണമോ എന്നുള്ളത്. രണ്ടാമതായി നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എവ്രി ഡേ ഈസ് സെയിം അല്ലെങ്കിൽ എവ്രി ഡേ ഈസ് ബോറിംഗ് എന്ന ആറ്റിറ്റ്യൂഡാണ്. ഈ എവ്രി ഡേ സെയിം അല്ലെങ്കിൽ ബോറിങ് എന്നതിൽ നിന്നും ഫൈൻഡിങ് സംതിങ് ബ്യൂട്ടിഫുൾ ഓൺ എവ്രി ഡേ എന്നതിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. എല്ലാ ദിവസവും വ്യത്യസ്തമാണ്, ഒന്ന് മറ്റൊന്നിനെ പോലെയല്ല. എന്നാൽ ഓരോ ദിവസവും ഒരുപോലെയാണ് എന്ന് നമുക്ക് തോന്നുന്നത് ഒരേ കാര്യങ്ങളിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ്. അതിനു പകരം സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ നമുക്ക് ചുറ്റിനും നടക്കുന്ന മറ്റു കാര്യങ്ങളിലേക്കും കൂടി ഒന്ന് കണ്ണോടിച്ചാൽ മനോഹരമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ തന്നെ നമ്മുടെ കഥാനായകന് തൻ്റെ നഗരം വളരെ വിരസമുള്ളതായിട്ട് തോന്നുന്നത് അദ്ദേഹം എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ടും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടുമാണ്. എന്നാൽ തൻ്റെ സുഹൃത്തിനോടൊപ്പം ആ ഒരു നഗരം അദ്ദേഹം ചുറ്റിക്കാണാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ കണ്ണിൽ പെടാതെ പോയ പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നും ആദ്യമായിട്ട് ആ പട്ടണത്തിൽ എത്തിപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. മൂന്നാമതായി, ഐ എം നോട്ട് വെയർ ഐ വാണ്ട് ടു ബി എന്നതിൽ നിന്നും ഹൗ ഫാർ ഐ ഹാവ് കം എന്നതിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റാൻ സാധിക്കണം. നമ്മൾ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒത്തിരി ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് മാത്രമായിരിക്കും റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ ഇതിലും പ്രാധാന്യം അർഹിക്കുന്ന വളരെയധികം നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും, എന്നാൽ അതെല്ലാം നമ്മൾ നിസ്സാരമായ കാര്യങ്ങളായിട്ടാവും കാണുക. ഈ ഒരു ശീലം മാറ്റാൻ സാധിച്ചതന്നെ നമ്മുടെ എല്ലാം പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഫലിപ്പിച്ച അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ കാണും. എന്തുമാത്രം അഭിമാനമായിരിക്കും അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവുക. ഇതുപോലെ നമ്മൾ പുറകിലേക്കൊന്ന് നോക്കിയാൽ എണ്ണിയെടുക്കാൻ സാധിക്കുന്ന കുറേയധികം നല്ല അനുഭവങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ടാവും. സത്യത്തിൽ അവ കാണാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയവും സന്തോഷവും എല്ലാം ഇരിക്കുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അതിനെ സാധിക്കുക? ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ കണ്ണിൽ നമ്മൾ എവിടെയും എത്തത്തിലോ ഒക്കെ പരാജയങ്ങളായിരിക്കാം. പക്ഷെ നമുക്കറിയാം നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവിടെ വരെ എത്തിയതെന്ന്. അത് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളിൽ സന്തോഷിക്കാനും ആസ്വദിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് അത് കാണാൻ സാധിക്കുന്നത്. നേടിയെടുക്കാൻ സാധിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആകാൻ സാധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭൂരിഭാഗം ആളുകളെയും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ത്, ഇതാണോ വലിയ കാര്യം എന്നൊക്കെയാവും അവർ പറയുക. എന്നാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം ജീവിതമേ തീർന്നു എന്ന രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. വിജയങ്ങൾ ആസ്വദിക്കാനും സാധിക്കുന്നില്ല, എന്നാൽ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്നു. നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ ഇന്ന് തന്നെ നിർബന്ധമായിട്ടും ഒരു കാര്യം ചെയ്യാം. ഒരു ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുകയും അഭിമാനം തോന്നുകയും ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതാം. അത് വലുതോ ചെറുതോ പ്രാധാന്യം അർഹിക്കുന്നതോ അല്ലാത്തതോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. മനസ്സിൽ വരുന്നതെല്ലാം അങ്ങ് എഴുതണം, എന്നിട്ടത് കളയരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ നിങ്ങളെ കുറിച്ച് തന്നെ സംശയം തോന്നിക്കുകയോ അല്ലെങ്കിൽ വല്ലാത്ത ദുഃഖം അനുഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതെടുത്ത് വായിക്കണം. നിങ്ങളെ അമ്പരിപ്പിക്കുന്ന വ്യത്യാസമായിരിക്കും നിങ്ങളുടെ മൂഡിന് ആ ഒരു സമയത്ത് ഉണ്ടാവുക. ദയവ് ചെയ്തത് വെറുതെ കേട്ട് കളയരുത്, ചെയ്തു നോക്കിയാൽ മാത്രം എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണിത് എന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കുകയുള്ളൂ. ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച്. ഇറ്റ് ഈസ് ടു ഷിഫ്റ്റ് യുവർ തോട്ട്സ് ഫ്രം വാട്ട് ഐ കാൻ കൺട്രോൾ ടു വാട്ട് ഐ ക്യാൻ കൺട്രോൾ. നമ്മളെല്ലാവർക്കും ഉള്ള വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷൻ അടിക്കുകയും വരയിടാവുകയും ചെയ്യുക എന്നത്. ഇതുകൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡാമേജ് ആക്കാം എന്നല്ലാതെ ഒരു പ്രയോജനവും ലഭിക്കില്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വറീഡ് ആയിരിക്കുന്ന ഒരു പ്രശ്നം, അത് ശരിക്കും നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു പ്രശ്നമാണോ? അതായത് നിങ്ങൾക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇറ്റ് മീൻസ് ദി പ്രോബ്ലം ഈസ് ക്ലിയർലി ഔട്ട് ഓഫ് യുവർ കൺട്രോൾ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുള്ള മനസ്സമാധാനം കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഏതൊരു സിറ്റുവേഷനും രണ്ട് ആസ്പെക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക, കൺട്രോളബിൾ ആസ്പെക്റ്റും അൺകൺട്രോളബിൾ ആസ്പെക്റ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഒരു ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ഇവിടെ കൺട്രോളബിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടീസാണ്. അതായത് എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യണം, എപ്പോൾ പ്രാക്ടീസ് ചെയ്യണം, കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഒരു ഒരു മാസ്റ്ററെ വെച്ച് പ്രാക്ടീസ് ചെയ്യണോ, ഇതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ കൺട്രോളുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ അൺകൺട്രോളബിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷൻ്റെ റിസൾട്ടാണ്. അതെന്തായിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വേണമെങ്കിൽ പെർഫോമൻസിന് തൊട്ട് മുമ്പ് നമ്മുടെ കാൽ എവിടെയെങ്കിലും ഉളുക്കുകയോ ഇടിക്കുകയോ അങ്ങനെ എന്തും എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തേക്കാം, ചിലപ്പോൾ നമ്മളേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് യുവർ ഹാൻഡ്. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോഴാണ് ജീവിതം ഒരു പരാജയമാണെന്നും നമുക്കതിലൊന്നും ചെയ്യാനില്ലെന്നും ഒക്കെ തോന്നുന്നത്. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും തോറും നമ്മുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. എന്നാൽ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാം അല്ലേ? അപ്പം നാളെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആദ്യം അതിൻ്റെ കൺട്രോളബിൾ ആസ്പെക്റ്റിനെയും അൺകൺട്രോളബിൾ ആസ്പെക്റ്റിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് കൺട്രോളബിൾ ആസ്പെക്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. അൺകൺട്രോളബിൾ ആസ്പെക്റ്റ് വിട്ട് കളഞ്ഞു കേട്ടോ, കാരണം അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലല്ലോ. നമ്മുടെ ചിന്തകളിൽ വരുത്തുന്ന ചെറിയ ചെറിയ ചേഞ്ചസിന് നമുക്ക് ലൈഫിനോടുള്ള കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ഡാർക്ക് ഫേസിലൂടെ കടന്നു പോകുമായിരുന്നു. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്നെ സഹായിച്ച കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എഫക്റ്റീവ് ആണെന്ന് 100% എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കും. നമ്മുടെ എപ്പിസോഡ് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മല്ലു ഓൾട്രിഗോ പോഡ്കാസ്റ്റിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. കാരണം ഇന്നത്തെ ഈ എപ്പിസോഡ് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത അദ്ദേഹമാണ്. സോ താങ്ക് യു സോ മച്ച് മാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരാറായി. വീണ്ടും നല്ലൊരു കോണ്ടന്റ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബ്ലിബ്രി ബ്ലോഗ് സൈനിങ് ഔട്ട്. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ പ്രൊഡക്റ്റീവ്. ബൈ ബൈ.